പാഠം രണ്ട്. സഭ, രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹം. ഈജിപ്തിന്റെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കുവാൻ ദൈവം മോശയെയും അഹറോനെയും അയച്ചു. അവർ ഫറവോയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, മരുഭൂമിയിൽ വന്ന് എന്റെ ബഹുമാനാർത്ഥം പൂജാ മഹോത്സവം ആഘോഷിക്കുവാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. എന്നാൽ ഫറവോ കൂട്ടാക്കിയില്ല. ഒന്നിനു പുറമേ ഒന്നായി ദൈവം 9 ബാധകൾ അയച്ചു. ഓരോ ബാധയെയും അവസാനിപ്പിക്കാനായി ഫറവോ മോശയെയും അഹറോനെയും വിളിച്ച് ജനത്തെ വിട്ടയക്കാമെന്ന് സമ്മതിക്കുകയും അവർ പ്രാർത്ഥിച്ച് ബാധ അകറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ബാധ മാറിക്കഴിഞ്ഞപ്പോൾ ഫറവോയുടെ മനസ്സും മാറി, ജനത്തെ വിട്ടയച്ചില്ല. അതിനാൽ ദൈവം ഈജിപ്തുകാരുടെ ആദ്യജാതന്മാരെയെല്ലാം സംഹരിക്കാൻ തീരുമാനിച്ചു. ദൈവം കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനം പെസഹ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം വീടിന്റെ കട്ടിളപ്പടിയിന്മേൽ തളിച്ചു. അന്ന് രാത്രി സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നുപോയി ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം ആദ്യജാതരെ സംഹരിച്ചു. ഫറവോയുടെ കൊട്ടാരം മുതൽ സകല ഭവനങ്ങളിൽ നിന്ന് നിലവിളികൾ ഉയർന്നു. എന്നാൽ ഇസ്രായേൽ ഭവനങ്ങളെ ദൈവം സംരക്ഷിച്ചു. ഫറവോ രാത്രിയിൽ തന്നെ മോശയെയും അഹറോനെയും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്റെ ജനത്തിന്റെ ഇടയിൽ നിന്നും പോകുവിൻ. നിങ്ങളും ഇസ്രായേൽക്കാർ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവിൻ. ഇസ്രായേൽക്കാർ ആ രാത്രി തന്നെ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനം ഇപ്രകാരം വിമോചിതരായി. അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കുള്ള വിമോചനത്തിന്റെയും രക്ഷയുടെയും അനുഭവമായിരുന്നു അത്. ഇസ്രായേലിന്റെ അനുഭവത്തിൽ രക്ഷ എന്നത് വിമോചനമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന പൂർണമായ രക്ഷ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള മനുഷ്യന്റെ വിമോചനമാണ്, സ്വാതന്ത്ര്യത്തിലും സ്നേഹത്തിലും ദൈവത്തോടൊത്ത് ജീവിക്കുന്ന അനുഭവം. വരാനിരിക്കുന്ന രക്ഷയുടെ മുന്നനുഭവമായിരുന്നു ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായേലിന്റെ വിമോചനം. ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാടായ മിശിഹായുടെ പ്രതീകമായിരുന്നു പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാട്. ആ കുഞ്ഞാടിന്റെ രക്തം ഇസ്രായേൽ ഭവനത്തിന്റെ കട്ടിളപ്പടികളിൽ തളിക്കപ്പെട്ടപ്പോൾ അത് ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള അടയാളമായി തീർന്നു. ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹ സ്വന്തം രക്തത്താൽ മനുഷ്യവർഗത്തിന് രക്ഷ നൽകാൻ നിശ്ചയിക്കപ്പെട്ടവനായിരുന്നു. പിതാവിന്റെ ഏകജാതന്റെ രക്തം മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. എല്ലാവരും രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം സകല മനുഷ്യരും പാപത്തിനധീനരായി. എന്നാൽ തൻ്റെ ഏകജാതനായ ഈശോയിലൂടെ എല്ലാവർക്കും രക്ഷ നൽകുവാൻ ദൈവം തിരുമനസ്സായി. പൗലോസ്ലിഹ ഇത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ മൂലം എല്ലാവരും പാപികളായിത്തീർന്നു, മറ്റൊരു മനുഷ്യൻ വഴി എല്ലാവരും നീതീകരിക്കപ്പെട്ടവരായി. വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. പാപത്തിൻ്റെ ഈ സാർവത്രികത സ്ലിഹ എടുത്തു പറയുന്നത് എല്ലാവർക്കും രക്ഷ ആവശ്യമുണ്ട് എന്ന് വ്യക്തമാക്കാനാണ്. കൽപ്പനകളുടെ അനുസരണം രക്ഷയ്ക്കുള്ള വ്യവസ്ഥ. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തോട് ഉടമ്പടി ചെയ്തുകൊണ്ട് ദൈവം അവരെ തൻ്റെ സ്വന്തം ജനമാക്കി. രക്ഷിക്കപ്പെട്ട ജനമായി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി നിലനിൽക്കുന്നതിന് ദൈവം അവർക്ക് പ്രമാണങ്ങൾ നൽകി. മോശ വഴി ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ കൽപ്പനകൾ അവർക്ക് രക്ഷയിൽ നിലനിൽക്കുന്നതിനുള്ള മാർഗങ്ങളായിരുന്നു. നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്കേറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുക, അവിടുത്തോട് ഐക്യപ്പെട്ടിരിക്കുക എന്നത് രക്ഷയുടെ അനുഭവമാണ്. പാപം വഴി ഇസ്രായേലിനു നഷ്ടപ്പെട്ടത് ഈ സ്വന്തം എന്ന അനുഭവവും ഐക്യവുമായിരുന്നു. നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെ രക്ഷ ലഭിക്കുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. ഈ വിശ്വാസം നിയമാനുഷ്ഠാനങ്ങളിൽ ജീവിതം തളച്ചിടാൻ അവരെ പ്രേരിപ്പിച്ചു. അതേസമയം നിയമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവ പാലിക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. ഈ ജനത്തെ അലംഘനീയമായ ഒരു ഉടമ്പടിയാൽ രക്ഷയിലേക്ക് നയിക്കാൻ ദൈവം തിരുമനസ്സായി. ഈ ഉടമ്പടിയുടെ നിയമങ്ങൾ കൽപ്പലകകളിലല്ല ഹൃദയഫലകങ്ങളിൽ എഴുതപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇത് നിറവേറ്റപ്പെട്ടത് ദൈവപുത്രനായ ഈശോയിലൂടെയാണ്. ഈശോ ലോകരക്ഷകൻ. മനുഷ്യവംശത്തിന് ദൈവം നൽകിയ രക്ഷയുടെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടത് ഈശോയിലൂടെയാണ്. നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് അവിടുന്ന് ജനിച്ചത്. ശിശുവിന് ഈശോ എന്ന പേര് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദൈവദൂതൻ യോസേഫിനോട് പറഞ്ഞു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഈശോയുടെ ജനന വാർത്ത അറിയിച്ചുകൊണ്ട് മാലാഖമാർ ആട്ടിടയന്മാരോട് പറഞ്ഞതും ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നാണ്. ദേവാലയത്തിൽ ഈശോയെ കാഴ്ചവെച്ച അവസരത്തിൽ പ്രവാചകനായ ശിമയോൻ ഉദ്ഘോഷിച്ചു, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുകഴിഞ്ഞു. ഈശോ തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും തിരുവുദ്ധാനവും വഴി മനുഷ്യരക്ഷ സാധിച്ചുകൊണ്ട് ഈ പ്രവചനങ്ങളെല്ലാം തന്നിൽ പൂർത്തിയാക്കി. ഈശോ ഏകരക്ഷകൻ. അപ്പസ്തോല പ്രമുഖനായ പത്രോസ് തൻ്റെ സുവിശേഷ പ്രഘോഷണ വേളയിൽ പ്രസ്താവിച്ചു, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈശോയാണ് ഏകരക്ഷകൻ. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചനമൂല്യമായി നൽകി. തൻ്റെ ബലിയിലൂടെ അവിടുന്ന് ലോകത്തെ രക്ഷിച്ചു. ഈ സത്യത്തെ അംഗീകരിച്ച് ഏറ്റുപറയുന്നവരുടെ സമൂഹമാണ് സഭ. ഈശോ മിശിഹായുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയെ ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു എന്ന് പരിശുദ്ധ കുർബാനയിൽ റൂഹാക്ഷര പ്രാർത്ഥനയുടെ അവസാനം നാം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. തങ്ങൾ രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹമാണെന്ന ചിന്ത ആദിമകാലം മുതൽ സഭയിൽ സജീവമായിരുന്നു. രക്ഷയ്ക്കടിസ്ഥാനം നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. രക്ഷ സ്വന്തമാക്കാൻ വചനം സ്വീകരിക്കുക, ജീവിക്കുക. ഈശോയാണ് ലോകരക്ഷകനെന്ന് വിശ്വസിക്കുകയും അവിടുത്തെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുകയുമാണ് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള മാർഗം. ആത്മാവും ജീവനുമായ ദൈവവചനം രക്ഷയുടെ അനുഭവത്തിൽ നമ്മെ ആഴപ്പെടുത്തുന്നു. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ശക്തിയാണ് എന്ന് പൗലോസ് ശ്ലീഹായും പഠിപ്പിക്കുന്നു. വചനം പാലിക്കുക എന്നത് ഉടമ്പടി പാലനത്തിൻ്റെ ആവശ്യ വ്യവസ്ഥയാണ്. നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്താൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിത്തീരും എന്നതാണല്ലോ ഉടമ്പടി വചനം. ഈശോ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ സ്വന്തമാകാൻ രക്ഷിക്കപ്പെട്ട സമൂഹമായി തീരാൻ ദൈവവചനം പാലിച്ച് ജീവിക്കണമെന്നാണ് ഈ തിരുവചനങ്ങൾ വ്യക്തമാക്കുന്നത്. കൂദാശകൾ, രക്ഷയ്ക്കുള്ള മാർഗങ്ങൾ. മിശിഹ പ്രദാനം ചെയ്ത പാപമോചനത്തിൻ്റെയും രക്ഷയുടെയും ഫലം സ്വന്തമാക്കാനും അനുഭവിക്കാനുമുള്ള ഉപാധികളാണ് കൂദാശകൾ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ പാപമോചനവും ദൈവിക ജീവനും നൽകി രക്ഷയുടെ അനുഭവത്തിലേക്ക് കൂദാശകൾ നമ്മെ നയിക്കുന്നു. മിശിഹ നൽകിയ രക്ഷയെ സംഭവിക്കുന്നവളും പ്രദാനം ചെയ്യുന്നവളുമാണ് സഭ. ഈ രക്ഷയാണ് അവൾ പ്രഘോഷിക്കുന്നത്. തിരുവചനത്തിലൂടെയും സഭ പരികർമ്മം ചെയ്യുന്ന കൂദാശകളിലൂടെയുമാണ് ഈ രക്ഷ നമുക്ക് ലഭിക്കുന്നത്. മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ച് രക്ഷയിലേക്ക് കടന്നു വരാൻ മറ്റുള്ളവർക്കും ഒരു പ്രചോദന ശക്തിയായി സഭ നിലകൊള്ളുന്നു. അങ്ങനെ മിശിഹായിൽ രക്ഷിക്കപ്പെട്ട സഭ എല്ലാവർക്കും രക്ഷ നൽകുന്ന, എല്ലാവരെയും രക്ഷയിലേക്ക് വിളിക്കുന്ന രക്ഷയുടെ അടയാളവും ഉപകരണവുമായി നിലകൊള്ളുന്നു. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:15-24 വാക്യങ്ങൾ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. പുറപ്പാട് 19:5. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷയുടെ കൂദാശയായ സഭയിൽ എന്നെയും അംഗമാക്കിയ ദൈവമേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. പ്രമാണങ്ങളുടെ പാതയിലൂടെ നടന്ന് സ്വർഗീയ മഹത്വത്തിൽ എത്തിച്ചേരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ തീരുമാനം: നിത്യവും ദൈവവചനം വായിച്ചും അതനുസരിച്ച് ജീവിച്ചും ഞാൻ രക്ഷയുടെ പാതയിൽ ചേരിക്കും. സഭയോടൊത്ത് ചിന്തിക്കാം: മിശിഹായെ തങ്ങളുടെ രക്ഷയുടെ കർത്താവും ഐക്യത്തിൻ്റെയും ശാന്തിയുടെയും ഉത്ഭവ കേന്ദ്രവുമായി പരിഗണിക്കപ്പെടുന്നവരുടെ സമൂഹത്തെ ദൈവം യോജിപ്പിച്ച് ഒരു സഭയായി സ്ഥാപിച്ചു. എല്ലാവർക്കും രക്ഷാകരമായ ഐക്യത്തിൻ്റെ ദൃശ്യകൂദാശയായി തീരണം അവൾ എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. തിരുസഭ 9. മാതൃസഭയെ അറിയാൻ: മാർത്തോമാ സ്നേഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച മാർത്തോമാ ക്രിസ്ത്യാനികൾ അതേ പാരമ്പര്യം ഏറ്റുപറയുന്ന എദേസായിലെയും പേർഷ്യയിലെയും സെലൂഷ്യയിലെയും സഭകളോട് ബന്ധപ്പെട്ടാണ് വളർന്നു വന്നത്. AD 345 പേർഷ്യയിൽ നിന്നും ക്നായിതോമായുടെ നേതൃത്വത്തിൽ നടന്ന കുടിയേറ്റം ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. മാർത്തോമാ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ കത്തോലിക്കരും ആരാധനാരീതിയിൽ പൗരസ്ത്യ സുറിയാനിക്കാരും സംസ്കാരത്തിൽ ഭാരതീയരുമായിരുന്നു.